ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയിലെ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സമൂഹ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് യു ഡി എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്നു മുതൽ ജൂൺ 3 വരെ നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മണി മുതൽ പ്രോടേം സ്പീക്കർക്ക് മുന്നിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. നാളെ രാവിലെ 9 മണിക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. പിന്നീട് ജൂൺ 29 സഭ ചേരുക. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും. ജൂൺ 3 വരെ സഭ ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്.
ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന അഗ്രികോള പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. പുരസ്കാര ലബ്ധിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമുള്ള ആദരമാണ് ഈ ബഹുമതിയെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാനഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 15 കരാറുകളിലും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് നഴ്സിംഗ് ജോലിക്കായുള്ള സഞ്ചാരം സുഗമമാക്കൽ തുടങ്ങിയ നിരവധി കരാറുകൾക്കാണ് ധാരണയായത്. നികുതി കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവ തടയുന്നതിനുള്ള ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക റോഡ്മാപ്പ്, വികസന ഉൽപാദന സഹകരണത്തിന് വഴിയൊരുക്കിയതായി ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖ നവീകരണം, ലോജിസ്റ്റിക്സ്, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഇറ്റലിയും ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരതയോട് രാജ്യം സന്ധി ചെയ്യില്ലെന്നും റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കവേ മന്ത്രി പറഞ്ഞു. അതിനുള്ള ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 2 വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തുമെന്നും അടുത്ത 2 മാസത്തിനുള്ളിൽ പ്രതിരോധ ഉൽപാദനം 1.75 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും അദ്ദേഹം അറിയിച്ചു. സോളിൽ നടന്ന ഇന്ത്യ കൊറിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ചു. മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. പശ്ചിമബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് റീപോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേരും ബാലറ്റിലുണ്ടാകും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മുള്ളുവേലി കെട്ടുന്നതിനായി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഭൂമി കൈമാറുന്ന നടപടിക്ക് തുടക്കമായി. നബന്നയിൽ BSF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രക്രിയയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. 4000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ ഏകദേശം 2200 കിലോമീറ്ററാണ് പശ്ചിമബംഗാൾ പങ്കിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലെ ആഗോള പ്രതിസന്ധിയിലും രാജ്യം ഈ വർഷം 6.4% വളർച്ചാ നിരക്ക് നേടി. വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ, വിദേശ നാണയ കരുതൽ ശേഖരം, പൊതുനിക്ഷേപം, സേവന കയറ്റുമതി, ഉപഭോക്തൃ ആവശ്യകത എന്നിവ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവെന്ന് UNലെ സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്റർലെയും സാമ്പത്തിക വിശകലന നയവിഭാഗം ഡയറക്ടർ ശന്തനു മുഖർജിയും മാധ്യമങ്ങളോട് പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്നലെ മുംബൈയിലെത്തി. മുംബൈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണു ദേവ് വർമ്മയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും സ്വീകരിച്ചു. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കിട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. July 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്.
As America gets ready to celebrate our 250th birthday, we look forward to doing it with our partners in India. India is the world's largest democracy and we are the world's oldest. So we look forward to celebrating together.
റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവെയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. അതിനിടെ സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് മുംബൈ പരാജയപ്പെട്ടത്. 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റ് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ചാൻസലറുടെ ഉത്തരവുകൾ ചോദ്യം ചെയ്യാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി. അച്ചടക്ക നടപടികളിൽ അപ്പീൽ അധികാരിയായ ചാൻസലർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ സിൻഡിക്കേറ്റിന് ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് AI സിയാദ് റഹ്മാൻ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സാമൂഹ്യ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.